കേസ് 110 ഉദവികൾ. ഭയം പുതച്ച് ഒരാളെങ്ങനെ ഉറങ്ങും? സുഗ്രീവന് ഉറക്കമില്ല. വാര്യെ പറഞ്ഞുവിട്ട വഴി അറിഞ്ഞുപോയിട്ടില്ലെന്ന് രാമന്റെ ഭീഷണി. സേവ പറഞ്ഞ് ചുറ്റും കൂടിയിരിക്കുന്ന മന്ത്രിമാരെ തൊഴിൽ തകർക്കണമെന്ന് തോന്നി അയാൾക്ക്. സീതയെ തേടി പോയവർക്ക് എന്ത് സംഭവിച്ചിരിക്കും എന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം തരാൻ ഒരിക്കലും കഴിയുന്നില്ല. സ്തുതിഗീതങ്ങൾക്ക് മാത്രം ഒരു കുറവുമില്ല. ദുരയും ആർത്തിയും കൗശലവും കാരണം നിങ്ങൾ കണ്ടെന്ന് മടുത്തു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏതച്ഛം വരെ താഴാമോ ആ അച്ഛൻ വരെ പോകാൻ മടിയില്ലാത്തവർക്കും. ആ പെണ്ണൊരുത്തിയെ തേടിപ്പോയവരെ പറ്റി വല്ല വിവരവുമുണ്ടോ? സുഗ്രീവൻ അവരെ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. വിഡ്ഢിച്ചിരി അല്ലെങ്കിൽ തല കുമ്പിട്ടുള്ള ഇരിപ്പ്. ഉത്തരം മാത്രമില്ല. അവരൊക്കെ സത്തോ അതോ ജീവിച്ചിരിപ്പുണ്ടോ? ആർക്ക് പറയാൻ കഴിയും? ക്രൂരമൃഗങ്ങൾ, നരഭോഷി രാക്ഷസർ, വിഷപ്പാമ്പുകൾ, ചെങ്കുത്തായ മലകൾ, ചതിക്കുന്ന പുഴകൾ, തെളിവെച്ച ഗുഹകൾ, ഓർക്കാപ്പുറച്ചതുപ്പുകൾ, വശീകരിക്കുന്ന നഗരങ്ങൾ, ഏതാണ് അവരെ കൂട്ടത്തോട് വിഴുങ്ങിയതെന്ന് ആർക്കറിയാം? ആരും അവരെപ്പറ്റി ഒരു വർത്തമാനവും കൊണ്ടുവരുന്നില്ല. ഏതെങ്കിലും ഒരുവൻ തിരിച്ചു വരാതിരിക്കുമോ? വയസ്സാലിയും മഹേന്ദ്രജാലക്കാരനുമായ മാറുകയെങ്കിലും. ഒരു കാര്യം തീർച്ച, വരുന്നത് വെറും കൈയോടെയാണെങ്കിൽ വരുന്നവന്റെ കളയെടുക്കാൻ പോലും സുഗ്രീവന് നേരം കിട്ടില്ല. അതിനു മുൻപ് രാമൻ സുഗ്രീവന്റെ കളയെടുത്തിരിക്കും. രാമന് പോയാൽ ഒരമ്പ്. സ്വന്തം നിരക്ക് അന്വേഷണം തുടരുകയും ആവാം. സുഗ്രീവനെ കൊല്ലുമ്പോൾ ഒറ്റയ്ക്കല്ല കൊല്ലുക, കൂട്ടത്തോടെ കുലയോടെ അവസാനിപ്പിക്കും എന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അത്യന്ത വൈജനികമായ ഒരു രാത്രി വളർന്നു വരുന്നു. ഇതിന്റെ അറ്റത്ത് ഇനി സൂര്യോദയമില്ല. പുറത്ത് നിലാവുണ്ട്, അകത്ത് തീയും. ഉള്ളിലെ ആദ്യ ദുരിതങ്ങളെ പച്ചിരട്ടി വലുതാക്കി കാണിച്ചു. നിലാവിലെ മരങ്ങൾ മരണത്തിലേക്ക് പല വഴികൾ എന്ന് ഇരുട്ട് വിളിച്ചു പറയുന്നു. അതിലൊരു വഴിയെ അലറിക്കൊണ്ട് ഓടിയെടുക്കുന്നു വാലി. ഞങ്ങൾക്ക് തോന്നുന്നത് മന്ത്രിമാർ പറയാൻ തുടങ്ങിയതേയുള്ളൂ. സുഗ്രീവൻ തുടങ്ങു. നിങ്ങൾക്കൊന്നും തോന്നേണ്ട, എല്ലാവരും ചാവനൊരുക്കൂ. മന്ത്രിമാർ പിന്നെയും വായ കൂട്ടിയടച്ച് കുമ്പിട്ടിരിപ്പായി. എന്താ നാവിറങ്ങിപ്പോയോ? സുഗ്രീവൻ ആഘോഷിച്ചു. ബജ്രംഗൻ എന്ന യുവാവ്, സഞ്ചാരി, ദളപതി, ശക്തൻ, കർക്കശ വീര്യമുള്ളവൻ, ഊക്ക്, അഹങ്കാരത്താഴ്ച, സുഗ്രീവന്റെ പരിഹാസം അയാൾക്ക് സഹിച്ചില്ല. കുലപ്പെരുമാറി, താങ്കൾ താഴ്ന്നി വിശ്വസിച്ചതാണ് കുഴപ്പങ്ങളുടെ കാരണം. അയാൾ പറഞ്ഞു. ഉഗ്രകോപിയായ ഒരുവനോട് ആക്ഷേപം മുതിർക്കുന്ന ബജ്രംഗനെ മന്ത്രിമാർ മെരിച്ചു നോക്കി. തീയുടെ വെട്ടത്തിൽ മെലിഞ്ഞ് എല്ലുപൊണ്ടിയ അവന്റെ ചതുരമുഖത്തിന്റെ മൂർച്ച അവർ അറിഞ്ഞു. കണ്ണുകൾ കത്തിവാൽക്കര പോലെ മിന്നുന്നു. എന്താ പറഞ്ഞത്? കഴുത്തു വീർപ്പിച്ചുകൊണ്ട് സുഗ്രീവൻ ചോദിച്ചു. താളം ചതിച്ചു. തന്ത്രശാലിയാണതാൽ അനേകം കാലം വാലിക്ക് വേണ്ടി രാജ്യം ധരിച്ചിരുന്നതും നയങ്ങൾ നടപ്പാക്കിയിരുന്നതും താരയുടെ അച്ഛൻ എന്ന നിലയിൽ താരൻ തന്നെയായിരുന്നു. താങ്കൾക്കറിയാമല്ലോ സുഗ്രീവൻ യുവരാജാവ്. രാജകാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ താരം താങ്കളെ സമ്മതിച്ചിട്ടുണ്ടോ? അധികാരത്തിന്റെ എന്തെങ്കിലും ഒരു നേട്ടം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? കിഷ്കിന്ധത്തിന്റെ നയങ്ങളും അയൽ ദേശങ്ങളുടെ നയങ്ങളും കൃത്യമായി പഠിച്ചറിഞ്ഞിട്ടുള്ളവനാണ് താരം. വാനര ഗോത്രത്തോടെ മറ്റു ഗോത്രങ്ങൾ മുഷ്കിന് വരാത്തത് താരന്റെ നയങ്ങൾ കൊണ്ടാണെന്ന് എത്ര തവണ വാലു പുകഴ്ത്തിയിരിക്കുന്നു. ഇപ്പോൾ സുഗ്രീവൻ കുലപ്പെരുമാറി തന്നെ സമ്മതിച്ചു. പക്ഷേ രക്തബന്ധം കൊണ്ടും മമതാബന്ധം കൊണ്ടും അംഗതന്റെ മുത്തച്ഛന് താങ്കളോടാവില്ല കൂറ് എന്ന് വ്യക്തമല്ലേ? അതുകൊണ്ട് സീതാന്വേഷണം നടക്കില്ല, നടക്കാൻ താരം സമ്മതിക്കില്ല. സുഗ്രീവൻ സ്തംഭിച്ചിരുന്നു. മന്ത്രിമാരും പരിവാരങ്ങളും കേട്ട കാര്യം ഉൾക്കൊള്ളാനാവാതെ ധരിച്ചിരുന്നു. ഞാൻ സഞ്ചാരി. ആൾപ്പാർപ്പുള്ള ഇടങ്ങളിലൂടെ അവർ കടന്നുപോയപ്പോഴൊക്കെ പുലർത്തിയ ഉദാസീനത എനിക്കറിയാം. ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. നഗരത്തിൽ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ഗ്രാമങ്ങളിൽ തീറ്റയും തൊടിയുമായി കഴിഞ്ഞു പോകുന്നു. വനപ്രദേശങ്ങളിൽ കാടും കണ്ട് കുളിച്ചും മടിച്ചും കൂട്ടാടുന്നു. ഇതാണോ സീതാന്വേഷണം? ബജ്രംഗൻ, താങ്കൾ അത്ഭുതപ്പെടുകയോ രോക്ഷം കൊള്ളുകയോ ചെയ്യുന്നത് ഒരു കാര്യവുമില്ല. താങ്കൾ എപ്പോഴും മിത്രം മിത്രം എന്ന് വിശേഷിപ്പിക്കുന്ന രാമനെ കൊണ്ട് തന്നെ താങ്കളുടെ വധം ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് താരം. രാമനെ കൊണ്ട് സുഗ്രീവനെ കൊല്ലിക്കുക, അംഗദനെ കൃഷ്ണനെതിരെ രാജാവാക്കുക, വളരെ ലളിതമായ കാര്യങ്ങൾ, മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിന് സീതാന്വേഷണം പോലെ ഇത്ര കൃത്യമായൊരു മാർഗം വേറെയില്ല എന്ന് കണ്ടറിഞ്ഞവനാണ് താരം. അസാധ്യം. സുഗ്രീവൻ ചാടി എഴുന്നേറ്റു. ഭയത്തോടെ അയാൾ അവരെ മാറി മാറി നോക്കി. ബജ്രംഗനടക്കം അവരെല്ലാവരും കത്തുന്ന തീയിലേക്ക് നോക്കി നിശബ്ദരായിരിക്കുന്നു. മന്ത്രിമാർ, ദളപതിമാർ, മറ്റു പരിവാരങ്ങൾ, നിലാവ് വീണ് വിളറിയ ഭാവരചിതമായ മുഖങ്ങൾ. എനിക്കെതിരെ ഏച്ചിനി കൂട്ടുന്നവർ കൂട്ടത്തിലുണ്ട് അല്ലേ? സുഗ്രീവൻ ചോദിച്ചു. അവർ ഞടുക്കത്തോടെ അയാളുടെ മുൻപിൽ കമിഴ്ന്നു വീണു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾക്ക് അവരെ കൊല്ലാം. അടുത്ത സൂര്യോദയം അവർ കാണാതെ പോകട്ടെ. ഖേദനൻ, പ്രായാധിക്യം കൊണ്ട് മുതുകു പോകുന്ന ഒരു മന്ത്രി, നെഞ്ചിനും പുറത്തും വാനരത്തെ അടയാളപ്പെടുത്തിയവൻ, പ്രായം നൽകിയ പക്വതയും വിനയവും കൊണ്ട് സൗമ്യൻ. അയാൾ പറഞ്ഞു, താങ്കൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ഇപ്പോഴല്ല, എപ്പോഴും തമ്മരുടെ കൂടെ നീട്ടുള്ളവരാണ് ഞങ്ങൾ. വായു സുഗ്രീവനായിരുന്ന കാലത്തും ഞങ്ങൾ സുഗ്രീവന്റെ കൂടെയായിരുന്നു. സുഗ്രീവനോട് കൂടെ പുലർത്താൻ ഞങ്ങളെ പഠിപ്പിച്ചത് മാരുതിയാണ്. വിവേകിയായിരുന്നു മാരുതിയും. മൈന്ദനും ജാമ്പവാനും ജീവിതനും മാരുതിയും ഋഷ്യമുഖാചലത്തിലേക്ക് താങ്കളെ അനുഗമിച്ചപ്പോൾ ഇവിടെ ക്രിസ്തുവിൽ രഹസ്യമായി താങ്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ. ആശപ്പുറത്താക്കപ്പെട്ടവന് നീതി ലഭിക്കണം എന്ന പക്ഷക്കാരായിരുന്നു ഞങ്ങൾ. ഞങ്ങളെ അവിശ്വസിക്കുന്നത് കഷ്ടമാണ്. കേതനന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവന്റെ മനസ്സിന് വാട്ടം തട്ടി. കേതനൻ പറയുന്നത് സത്യമാണെന്ന് അയാൾക്കറിയാം. ഋഷ്യമുഖാചലത്തിൽ നിരാശാഭരിതനായി ഭയന്നു വരച്ച് കഴിച്ചുകൂട്ടിയ ദിനരാത്രങ്ങളിൽ ഒരേ ഒരു പ്രതീക്ഷ ഇവരായിരുന്നു. സുഗ്രീവന് തിരിച്ചു വരാൻ വഴിയൊരുക്കുന്ന അണികൾ മാരുതി നിരന്തരം ധൈര്യപ്പെടുത്തി. സ്വസ്ഥനായിരിക്കും, കിഷ്യന്ന് സുഗ്രീവന് വേണ്ടി ഒരുങ്ങുകയാണ്. മുഖസ്തുതിയൊന്നും കേട്ട് സുഖ്യാന്തെത്തിയ മാനസികാവസ്ഥയിലല്ല ഞാൻ. ക്രിസ്ത്യന്റെ അതിരിലേക്ക് പോലും പ്രവേശിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു കുഞ്ഞിന്റെ പരിഭവം പറത്തി കേട്ട പോലെ മാരുതി അത് കരുതിയുള്ളൂ. വാത്സല്യത്തോടെ അയാൾ പറയും, ആശയ വെടിയാതിരിക്കൂ, ക്രിസ്ത്യന്റെ മാരുതിയെതിരെ തിരിയുന്ന നാൾ വരും. നമുക്ക് വേണ്ടി പണിയെടുക്കാൻ അവിടെ ധാരാളം പേരുണ്ട്. അങ്ങനെ പണിയെടുക്കുന്നവർ ഋഷ്യമൂക്കാചലത്തിന്റെ താഴ്വരകളിലേക്ക് ഒളിച്ചും പതുങ്ങിയും എത്തിക്കൊണ്ടിരുന്നു. അപ്പോഴപ്പോഴത്തെ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. ബജരംഗനായിരുന്നു അതിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നത്. അന്നൊന്നും ആ യുവാവിനെ കണ്ടിട്ടില്ലെങ്കിലും മാരുതി പറഞ്ഞ് ധാരാളം ചെയ്തിട്ടുണ്ട്. ബജരംഗന്റെയും കേതനന്റെയും ഉദ്ദേശിച്ചുകയെ സംശയിച്ചതിൽ സുഗ്രീവന് വിഷമം തോന്നി. പ്രശ്നങ്ങൾ സുഗ്രീവന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഇളക്കമുള്ള കല്ലിൽ കെട്ടിപ്പെടുത്തതൊക്കെ പതിനഞ്ചു വായിക്കുന്നു. വായി അമ്പേറ്റ് വീണ നിമിഷം മുതൽ പുറം ലോകമറിയാതെ സുഗ്രീവൻ കരയുന്നുണ്ട്. സൂര്യനെ പോലെ ഉഗ്രപ്രതാപശാലിയായ ജ്യേഷ്ഠനെ ഉടഞ്ഞു തകർന്നവനായി കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സുഗ്രീവൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. സുഗ്രീവന്റെ ആവശ്യം വാലി അവനെതിരെ എന്നും കത്തിച്ചു നിൽക്കലായിരുന്നു. അവനോട് പൊരുതുക, അവനെ ഒരിക്കലെങ്കിലും തോൽപ്പിക്കാൻ കഴിയുക, അതുമാത്രമേ വാലിയുടെ മീതെ സുഗ്രീവന് പ്രതിഷ്ഠിക്കാനൊരു വഴിയുള്ളൂ. പക്ഷേ സുഗ്രീവൻ എന്നും വാലിയുടെ കീഴിലെ വരൂ എന്ന് വാലിയുടെ മരണം സാക്ഷ്യപ്പെടുത്തുന്നു. ജീവിതത്തിലും മരണത്തിലും ഉന്നത വാലി തന്നെ. അവരുടെ അച്ഛൻ ദിവസം അത് തന്നെയാണ് തീരുമാനിച്ചത്. വാലിയാണ് ജ്യേഷ്ഠൻ, അതുകൊണ്ട് അവരാണ് ക്രിസ്ത്യൻസിന്റെ അവകാശം. നീ വാലിയുടെ ആശ്രയത്തിൽ കഴിയണം. വാലിയാണ് നീയെ, നീ താഴെയാണ് താഴെ. അനിയ, ചതി പ്രയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ നിനക്ക് തന്നെ എന്നെ ചതിച്ചു കൊല്ലാമായിരുന്നില്ലേ? ഒരന്നിനെ കൊണ്ട് ഇന്ത്യത് ചെയ്യിച്ചു, വാലി ചോദിച്ചു. സുഗ്രീവൻ പാതാളത്തോളം താഴെയായി. ക്രിസ്ത്യൻസിൽ മദ്യം മുഴുവൻ കുടിച്ചു വെച്ചിരിക്കാനുള്ള ദാഹമാണ് അപ്പോൾ സുഗ്രീവൻ ഉണ്ടായിരുന്നത്. അതേ ദാഹത്തോടെ ഇപ്പോൾ പരവശനായി അയാൾ ആവശ്യപ്പെടുന്നു. ബജരംഗൻ കാരണം കേൾച്ചു പറയൂ, സീതയെ തേടിപ്പോയവരാരും ലക്ഷ്യസ്ഥാനത്തെത്താൻ വഴിയില്ലെന്നാണ് എന്റെ നിഗമനം. അതാണ് ഞാൻ ഭയപ്പെടുന്നത്. എന്തുകൊണ്ട്? തെക്കുതിക്കിനെ കുറിച്ച് ഏറ്റവും അധികം അറിയുന്നയാൾ കൂട്ടത്തിൽ വെച്ച് താരമാണ്. കാടും മലയും കടലും അയാൾക്ക് കൈപ്പിടിയിലാണ്. വഴിതെളിച്ചു കൊടുക്കാൻ വഴിയടക്കാനും അയാളെ കൊണ്ട് കഴിയും. തന്നെയുമല്ല, അനേകം വനജരന്മാരുടെ വനജനന്മാരുടെയും അനുസരന്മാരുടെയും ദൈത്യദാനവരുടെയും ഗോത്രങ്ങൾ കാരണമായി സൗഹൃദത്തിലാണ്. വാലിയുള്ള കാലം മുതൽക്ക് അതങ്ങനെയാണ്. വാലിയുടെ കാര്യത്തിൽ അനീതി നടന്നുവെന്ന് അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. കാലം അഭ്യർത്ഥിച്ചാൽ അവരുടെയൊക്കെ സഹായം അയാൾക്ക് കിട്ടും. ആളായിട്ടും ആയുധമായിട്ടും ഒക്കെ. ഞാൻ ഭയപ്പെടുന്നത് ബജരംഗൻ തയ്യാൻ മടിച്ചു. മുഴുവനാക്കൂ, സുഗ്രീവൻ ആകാംക്ഷയോടെ കൽപ്പിച്ചു. ഞങ്ങൾക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. താരൻ അംഗത്തിനെ മുൻനിർത്തി ക്രിസ്ത്യന്ധത്തിലേക്ക് പടം നയിക്കാൻ സാധ്യതയുണ്ടെന്ന്. ഇല്ല, അത് സംഭവിക്കില്ല. മാരുതി കൂട്ടത്തിലുള്ളിടത്തോളം കാലം അത് നടക്കില്ല. മാരുതിയെ ബന്ദിയാക്കാം, പ്രലോഭിപ്പിക്കാം, ഭയപ്പെടുത്താം, എന്തെല്ലാം സാധ്യതകൾ. ഇല്ല, അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. രാവിന്റെ അമ്പിന്റെ രുചിയായി ഞാനൊരാരും അത്തരം വിഡ്ഢിത്തത്തിന് മുതിരില്ല. സുഗ്രീവൻ ആകെ അസ്വസ്ഥനായിപ്പോയി. കേതനൻ ചോദിച്ചു, സീതയെ കൂടാതെ അന്വേഷണ സംഘം മടങ്ങി വരികയാണെങ്കിൽ അവർ ഒരു വിവരവും കൊണ്ടുവരുന്നില്ല എങ്കിൽ അപ്പോഴും രാമൻ താങ്കൾക്ക് ഉതവി ചെയ്യുമോ? സുഗ്രീവൻ നെടുവർത്തിട്ടു, ഉതവി ചെയ്യാതെ വരുമോ? വിറകൊള്ളുന്ന കൈകളിലേക്കാണ് നീലപ്പെട്ട തുണിയിൽ പൊതിഞ്ഞ ആ പൊന്നാഭരണങ്ങൾ സുഗ്രീവൻ വെച്ചു കൊടുത്തത്. ഉത്കണ്ഠ കൊണ്ട് വെളിഞ്ഞു കൊടുക്കുന്ന ആ മുഖത്തേക്ക് നോക്കാൻ പോലും അയാൾക്ക് പേടിയായി. അത് തുറന്നു നോക്കാനുള്ള ധൈര്യം രാമനില്ല എന്ന് സുഗ്രീവന് തോന്നി. ഞങ്ങൾ അഞ്ചു പേർ, ഞാനും മാരുതിയും മൈതനും ജീവിതനും ജാമ്പവാനും കൃത്യമൂകാചരത്തിലെ ഈ ഒളിയിടത്തിൽ വിശുന്നും ഭയന്നും നാളുകൾ കഴിച്ചുകൂട്ടി. പോകേണ്ട വഴികൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, കരുനീക്കങ്ങൾ, ആയോജനകൾ ഞങ്ങളല്ലാതെ മറ്റൊരു മനുഷ്യജീവി അടുത്തെങ്ങുമില്ല എന്ന് വിശ്വസിച്ചിരിക്കെ ഈ ഒളിയിടത്തിൽ ഞങ്ങൾക്കിടയിൽ വന്നു വീണു. കിടുകിലാരവത്തോടെ ഈ പൊന്നാഭരണങ്ങൾ. ഒരു പുൽക്കടി ഇളകിയാൽ അതും വാലിയുടെ ആക്രമണം എന്ന് കരുതി പേടിച്ചു വരത്തിനും ഞാൻ ആദ്യം ഇത് കൈകൊണ്ടു തൊടാൻ കഴിഞ്ഞു. മാളികയാണ് മുൻകൈയെടുത്തത്. ഒരു പെണ്ണിന്റെ ഉടൽ ചൂട് വിടാത്ത ആഭരണങ്ങളായിരുന്നു ഇതിൽ. അത് തുറന്നു നോക്കുക. ഒരു സ്ത്രീയുടെ നഷ്ടത്തിൽ ഇതുപോലൊരു തകർച്ച അയാൾക്ക് ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. മഞ്ഞുകൊണ്ട് ബാഷ്പാർദ്രനായ ചന്ദ്രനെ പോലെ കണ്ണുനീർക്കൊണ്ട് മുഖം മങ്ങി ആ ആഭരണങ്ങൾ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് രാമൻ നിലവിളിച്ചു. നീർ തുടങ്ങുന്ന കണ്ണുകളിൽ കാഴ്ച നഷ്ടപ്പെട്ട ലക്ഷ്മണനും വളർന്നു. ഞാൻ ഈ കൈവളകൾ കണ്ടിട്ടില്ല, ഈ കുണ്ടലങ്ങളും കണ്ടിട്ടില്ല. ഈ രണ്ട് കാൽക്കുടമ്പുകൾ, അവ മാത്രം ദിനംതോറും ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ഇത് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ലക്ഷ്മണൻ നിയന്ത്രണമിട്ട് പൊട്ടിക്കരഞ്ഞു. ആ ആഭരണങ്ങൾ സൂക്ഷിച്ചു വെച്ചതിനും അത് കാണിച്ചു തരിക വഴി സീതയെ കണ്ടെത്താമെന്ന പ്രതീക്ഷ ഉണ്ടാക്കിയതിനും അവർ സുഗ്രീവനോട് അവർക്ക് സുഗ്രീവനോട് അളവറ്റ നന്ദിയുണ്ടായിരുന്നു. ഉദവി ചെയ്യാതിരിക്കുമോ രാമൻ? ഭജനങ്ങൻ പറഞ്ഞു കേട്ടതൊന്നും നിസ്സാര കാര്യങ്ങളല്ല. ആപത്തിന്റെ സൂചനകളാണവ. അവഗണിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. എങ്കിലും സുഗ്രീവൻ കുറിപ്പിച്ചു പറഞ്ഞു, സീതയെ കൂടാതെ മാരുതി മടങ്ങി വരുന്നില്ല. ആ ഉറച്ച വിശ്വാസത്തിന് ഇളക്കം തട്ടാതിരിക്കട്ടെ എന്ന് ഭജനങ്ങൻ പുറപ്പെടുത്തും. സ്ത്രീകളെ വിളിച്ചുകൊണ്ട് വരൂ, അസ്വസ്ഥനായി സുഗ്രീവൻ കൽപ്പിച്ചു. മദ്യം നിറയുന്ന മൺപാനയ്ക്കായി അയാൾ കൈനീട്ടി. സ്ത്രീകൾ വരട്ടെ, അയാൾ തീരുമാനിച്ചു. അവർ ഇമാതിരി ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. യുദ്ധത്തെ പറ്റിയോ വഞ്ചനയെ പറ്റിയോ പറയില്ല. വികാരോത്കടമായ ഭാവത്തെ ഭാവത്തോടെ വിടർന്ന അരക്കെട്ടുകൾ ഇളക്കിക്കൊണ്ട് അവർ വരും. കഴുകിയും തലോടിയും മധുരവാക്ക് പറഞ്ഞും ആശ്വസിപ്പിക്കും. ഉണർത്തിയും ആനന്ദിപ്പിച്ചും ഉറക്കിയും സഹായിക്കും. അവരുടെ മുലകൾക്കിടയിലും അരക്കെട്ടിലുമാണ് സമാധാനം കൊടികൊള്ളുന്നത്. അവരുടെ വിയർത്തിൽ കുളിരും കണ്ണുകളിൽ സ്നേഹവുമുണ്ട്. മടിയിൽ ചെലവിക്കാൻ ഇടമുണ്ട്. കൈകളിൽ കാമുണ്ട്. അവർ പുഴയെയും മഴയെയും കാറ്റിനെയും ഉദരത്തിൽ ചുമക്കുന്നവരാണ്. ധൈര്യനെ കത്തിരിക്കുന്നവരാണ് അവർ. വരട്ടെ, പിരിഞ്ഞു പോകുകയും സുഗ്രീവൻ മന്ത്രിമാരോടും പരിവാരങ്ങളോടും കൽപ്പിച്ചു.